الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد نبي صلى الله عليه وسلم صحابي قلوم أحزاب يدتل أور خندق اترد وسم قندان كورجد ورتدي أندل അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും സഹാബികൾ ഖന്ദഖ് കുഴിച്ചു കഴിഞ്ഞതിന് തൊട്ടുശേഷമായി വളരെ അടുത്ത സമയത്തിൽ തന്നെയായി മുശ്രിക്കുകൾ അവർ മദീനയുടെ അതിരുകളിൽ എത്തിച്ചേർന്നു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ ഖുറൈശികളും റത്ഫാൻ ഗോത്രക്കാരും ഖൈബറിലെ യഹൂദന്മാരും മദീനയുടെ അതിരിനു പുറത്ത് എത്തിച്ചേരുകയുണ്ടായി. ഈ സൈന്യങ്ങൾ അവയുടെ എല്ലാം നേതൃത്വം അബൂ സുഫിയാൻ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അദ്ദേഹം പിന്നീട് മുസ്ലിമായ സഹാബിയായ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർ ഒരു പർവ്വതത്തിന്റെ മുന്നിലായിക്കൊണ്ട്, അവരുടെ പിന്നിൽ പർവ്വതമാണ്, അവരുടെ മുൻഭാഗത്തായി കിടങ്ങാണ്, അതിനും അപ്പുറത്ത് മുശ്രിക്കീങ്ങളാണ്. മുശ്രിക്കീങ്ങൾ അവരുടെ ഖുറൈശികൾ ഒരു ഭാഗത്തായി അവരുടെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കി, അത്ഫാൻ ഗോത്രക്കാർ അവരൊരു വശത്തായി അവരുടെ യുദ്ധസന്നാഹങ്ങളും ഒരുക്കി. മുശ്രിക്കുകൾ അവർ മദീനയുടെ അതിരിലെത്തിയപ്പോൾ ഇന്നുവരെ കാണാത്ത ഒരു പുതിയ കാര്യമാണ് അവർ കണ്ടത്. മുസ്ലിമീങ്ങൾ അവർ ഖന്ദഖ് കുഴിച്ചു വച്ചിരിക്കുകയാണ്. അത് അവരിൽ അത്ഭുതവും പരിഭ്രാന്തിയുമുണ്ടാക്കി. കാരണം ഇതുവരെയായി കാണാത്ത യുദ്ധതന്ത്രമാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം കിടങ്ങ് എന്നത്. അങ്ങനെ അവർ കിടങ്ങിനു മുൻപിൽ മുസ്ലിമീങ്ങളെ ഉപരോധിച്ചുകൊണ്ട് മദീനക്കു പുറത്തേക്ക് മുസ്ലിമീങ്ങൾക്ക് കടക്കാൻ കഴിയാത്ത രൂപത്തിൽ, അവരെ ഉപരോധിക്കുന്ന രൂപത്തിൽ മുശ്രിക്കുകൾ കിടങ്ങിന് ഇപ്പുറത്ത് അവർ തമ്പടിച്ചു. കിടങ്ങിനപ്പുറത്ത് വലിയ സൈന്യങ്ങളെ, 10,000 വരുന്ന സൈന്യങ്ങളെ മുസ്ലിമീങ്ങൾ അവർ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആ മുസ്ലിമീങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയും വീടുകളിലാക്കിയിരിക്കുകയാണ്. അവിടെ കാവലായി ഏൽപ്പിച്ചിരിക്കുന്നത് ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം വൃദ്ധനായ സഹാബിയായിരുന്നു. മദീനയുടെ നേതൃത്വം അവിടുത്തെ കാര്യങ്ങൾ, അതിന്റെ ഇമാറത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്, നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നേതൃത്വം ഏൽപ്പിക്കാറുണ്ടായിരുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന സഹാബിയുടെ കയ്യിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ പതാകകൾ ഓരോരുത്തരെയായി ഏൽപ്പിച്ചു. മുഹാജിറുകളുടെ പതാക ഏന്തുന്നത് സയ്ദ് ഇബ്നു ഹാരിസയാണ്. അൻസാറുകളുടെ പതാക ഏന്തുന്നത് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവാണ്. കിടങ്ങിന് മുൻപിൽ മുശ്രിക്കീങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമീങ്ങൾ അവർ അണിനിരന്നിരിക്കുന്നു. രാത്രിയിലെങ്ങാനും ഇരുട്ടത്ത് മുശ്രിക്കുകൾ പൊടുന്നനെ കിടങ്ങ് അറിയാതെ കടന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ, ഇരുട്ടിൽ അവർ യുദ്ധത്തിനു വേണ്ടി തയ്യാറായാൽ പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഒരു വാക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. ഇരുട്ടത്തി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ശത്രു ഏതാണ്, ഒപ്പമുള്ളവൻ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഹാമീം ലാ യുൻസറൂൻ എന്നതാണ് ആ വാക്ക്. ഇന്നും ആധുനിക യുദ്ധ രംഗങ്ങളിലും ഇതുപോലുള്ള കോഡുഭാഷകൾ ഉപയോഗിക്കാറുണ്ട്. റസൂലുള്ള അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത, അന്നത്തേക്ക് പഠിപ്പിച്ചു കൊടുത്ത വാക്ക് ഇതാണ്, ഹാമീം ലാ യുൻസറൂൻ. ഇത് അപ്പുറത്തുള്ളവൻ പറയുന്നത് കേട്ടാൽ ഒരാൾക്ക് മനസ്സിലാക്കുന്നത് സഹാബിയാണ്. ഇരുട്ടത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതകരമായ യുദ്ധതന്ത്രം പാലിച്ചിരുന്ന സേനാനായകനാണ്. റസൂലുള്ളയുടെ യുദ്ധ ചരിത്രങ്ങളിൽ വലിയ പാഠങ്ങളുണ്ട് സേനാനായകന്മാർക്കും യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നവർക്കുമൊക്കെ. അത് മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതുകൂടിയാണ്. പല ആളുകളുടെയും ധാരണ ജിഹാദ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഇറങ്ങ, കാണുന്നവനെയൊക്കെ അങ്ങ് കൊല്ല എന്നതാണ് ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അല്ല, ഇത്രമാത്രം കൃത്യമായ നിയമങ്ങളോടുകൂടി നിർണയിക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ട യുദ്ധ നിയമങ്ങളുള്ള മറ്റൊരു സംവിധാനവും എവിടെയും കാണാൻ പറ്റില്ല ഇസ്ലാമിലല്ല. യുദ്ധത്തിന്റെ സന്ദർഭം എന്നാൽ മനുഷ്യന്റെ സ്വയം നിയന്ത്രണങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭമാണ്. ശത്രുവിനെ എങ്ങനെയും വകവരുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നത്. അവന്റെ ജീവൻ തന്നെ എപ്പോൾ നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പോലും അതിരു കവിയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല, പുരോഹിതന്മാർ പള്ളികളിൽ ആരാധനാലയങ്ങളിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന പുരോഹിതന്മാർ അവരെ വധിക്കാൻ പാടില്ല, മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. എന്തിനധികം പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ജിഹാദിന്റെ സന്ദർഭത്തിൽ ഉച്ചത്തിൽ ഇങ്ങനെ അട്ടഹസിക്കുന്നത് മക്രൂഹാണ്, അത് വെറുക്കപ്പെട്ട കാര്യമാണ്. ആർത്തട്ടഹസിക്കുക എന്നത് അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖറും തക്ബീറും തഹലീലുമാണ് ഒരു മുഅ്മിനിന്റെ നാവിൽ ഉണ്ടാകേണ്ടത്. യുദ്ധത്തിലാണെങ്കിൽ പോലും നിസ്കാരം മറക്കാൻ പാടില്ല. ആ സന്ദർഭത്തിലാണെങ്കിലും നിസ്കാരത്തിന്റെ നിയമങ്ങളുണ്ട്. ഓരോ കാര്യത്തിലും ഇസ്ലാം നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ ശത്രുക്കളും ഇത് അറിയുന്നില്ല. ഇസ്ലാമിൽ ജിഹാദ് ഉണ്ട് എന്ന് പറയുകയും അതിന്റെ പേരിൽ ജനങ്ങളെ അതിരുകവിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരിത് പലപ്പോഴും കാണാറില്ല. ചിലപ്പോൾ ഇപ്പൊ ജിഹാദിനിറങ്ങണം എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾ എങ്ങനെ ജിഹാദിന്റെ സന്ദർഭം നിസ്കരിക്കുക, എങ്ങനെയാണ് സലാത്തുൽ ഖൗഫ് ഭയത്തിന്റെ സന്ദർഭത്തിൽ നിസ്കാരം ചോദിച്ചാൽ പലർക്കും അറിയില്ല. പേടിച്ചാണ് നിസ്കാരം പോട്ടെ, നിർഭയനായിരിക്കുന്ന സമയത്ത് മര്യാദക്ക് മസ്ജിദിൽ കൊണ്ടിട്ടാൽ എങ്ങനെ നിസ്കരിക്കണം, അത് തന്നെ ചില ആൾക്കാർക്ക് അറിയില്ല. സഹോദര, നിസ്കാരമില്ലാതെ എന്ത് വിജയമാണ് ഉണ്ടാകുക? അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ കൃത്യമായി പാലിക്കാതെ എന്ത് വിജയമാണ് ലഭിക്കുക? നീ പറയുന്ന ജിഹാദ് അത് അനുവദിച്ചതാണെങ്കിൽ തന്നെ. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്ലാം യുദ്ധത്തിന്റെ സന്ദർഭത്തിലും കൃത്യമായ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കാതെയും മനസ്സിലാക്കാതെയും അങ്ങ് ഇറങ്ങിപ്പുറപ്പെടുക എന്നത് ഒരു മുസ്ലിമിന്റെ രീതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തു. മുസ്ലിമീങ്ങളാകട്ടെ, മുൻപിൽ ഇതാ വലിയ സൈന്യം നിൽക്കുന്നു, 10,000 വരുന്ന സൈന്യം. അവരാകട്ടെ 3,000 പേരുണ്ട്, വിശപ്പിലാണ്, പട്ടിണിയില്ല, കടുത്ത തണുപ്പാണ്. തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ നല്ല നല്ല വസ്ത്രങ്ങൾ പോലും പലർക്കും ഇല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ولما راى المؤمنون الاحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم الا ايمانا وتسليما. ആയത്ത് നിങ്ങൾ ചിന്തിച്ച് വായിക്കുക. അല്ലാഹു പറയുന്നു, ولما راى المؤمنون الاحزاب, മുഅ്മിനീങ്ങൾ അഹ്സാബുകളെ കണ്ടപ്പോൾ, യുദ്ധ സൈന്യങ്ങളെ കണ്ടപ്പോൾ, വലിയ സർവ്വസന്നാഹങ്ങളുമായി വന്നിരിക്കുന്ന ഈ 10,000 വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, ഇതാണ് അല്ലാഹുവും റസൂലും നമുക്ക് വാഗ്ദാനം നൽകിയത്. മുഫസ്സിറുകൾ പറയണം എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതാണ് അല്ലാഹുവും റസൂലും വാഗ്ദാനം നൽകിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ പറയുകയാണ് മുഅ്മിനീങ്ങളുടെ ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ഹാദാ, ഇതാ ഈ പറയുന്ന പരീക്ഷണം. ഇങ്ങനെ പരീക്ഷണം കടുത്തു കഴിഞ്ഞാൽ അതിനു തൊട്ടുടനെ വിജയമുണ്ടായിരിക്കുമെന്ന് അല്ലാഹുവും റസൂലും നമുക്ക് വാഗ്ദാനം നൽകിയതാണ്. അതുകൊണ്ട് ഇതാ ഇസ്ലാമിന്റെ വിജയം വന്നെത്തിയിരിക്കുന്നു. പരീക്ഷണം കടുത്തു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിന്റെ വിജയം ഉറപ്പിച്ചിരുന്നു എന്ന്, നിരാശപ്പെടാറുണ്ടായിരുന്നില്ല. നോക്കൂ, നിങ്ങൾ വലിയ സൈന്യത്തെ മുന്നിൽ കണ്ടപ്പോൾ ഒരു പറഞ്ഞ വാക്ക് എന്താ? ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, ഇതാണ് അല്ലാഹുവും റസൂലും നമുക്ക് വാഗ്ദാനം നൽകിയത്. ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പരീക്ഷണത്തിന് ശേഷം വിജയം നൽകുമെന്ന് അല്ലാഹുവും റസൂലും നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വസദഖല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞത് സത്യമാണ്. വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമ, ഈ വലിയ പരീക്ഷണം അവർക്ക് അല്ലാഹുവിലുള്ള വിശ്വാസവും റസൂലിനോടുള്ള അനുസരണവും വർദ്ധിപ്പിക്കുകയല്ലാതെ ചെയ്തില്ല. വലിയ പരീക്ഷണം മുന്നിൽ കണ്ടപ്പോ അവർക്ക് ഈമാനങ്ങ് വർദ്ധിച്ചു, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അനുസരണം വർദ്ധിച്ചു, പിന്നിലോട്ട് പോവല്ല, അപ്പോഴാണ് ഉറച്ചു നിൽക്കുന്നത്. പരീക്ഷണം അതിനാണ് സഹോദരങ്ങളെ. നമ്മളിൽ ആരാണ് സത്യം പറഞ്ഞത്, നമ്മളിൽ ആരാണ് കളവ് പറഞ്ഞത്, അതറിയാനുള്ളതാണ് പരീക്ഷണങ്ങൾ. മുഅ്മിനീങ്ങൾ വലിയ സൈന്യങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർ ഈ പറഞ്ഞ വലിയ സൈന്യത്തിനു മുൻപിൽ ഉറച്ച മനസ്സുമായി, ഉറച്ച വിശ്വാസവുമായി അവർ നിലനിന്നു. അങ്ങനെ മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളെ ഉപരോധിക്കാൻ തീരുമാനിച്ചു. ഏതാണ്ട് ഈ ഉപരോധം ഒരു മാസത്തിനോളം നീണ്ടു നിന്നാണ്, 26 ദിവസം, 28 ദിവസം, അത്രയും ദിവസം ഈ ഉപരോധം നീണ്ടു നിന്നു. മുസ്ലിമീങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, മദീനക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂല, മാത്രമല്ല വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ, അതുമില്ല. ഇവരുടെ ശ്രദ്ധയെങ്ങാനും തെറ്റിയാൽ ഈ കിടങ്ങ് മറികടക്കാൻ മുശ്രിക്കുകൾ തക്കം പാർത്തിരിക്കുകയാണ്. അവരിങ്ങനെ ചില സന്ദർഭങ്ങളിൽ 1, 2, 5, 6 കുതിരപ്പടയാളികൾ കിടങ്ങ് മറികടക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ മുസ്ലിമീങ്ങൾ അവിടുന്ന് അമ്പയും കുന്തമെറിയും, അവ പിന്തിരിഞ്ഞു പോകും. ഏതാണ്ട് ഈ 20 ദിവസങ്ങൾ തുടർന്നു പോയത് ഇത് തന്നെയാണ്. അവരടുക്ക് കയറാൻ ശ്രമിക്കും, അപ്പൊ തിരിച്ച് അങ്ങോട്ട് കുന്തമെറിയും അമ്പെറിയും, അവർ തിരിച്ചു പോകും. അങ്ങനെ ഇരിക്കെ അബൂ സുഫിയാൻ അവനൊരു തന്ത്രം മെനഞ്ഞു. അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് അദ്ദേഹം ഹുയൈബ്നു അഖ്തബ് എന്ന വ്യക്തിയോട്, അദ്ദേഹത്തിന് മദീനയിൽ ബാക്കിയുണ്ടായിരുന്ന യഹൂദന്മാർ ബനൂ ഖുറൈദക്കാർ അവരുമായി നല്ല അടുപ്പമുണ്ട്, നല്ല ബന്ധമുണ്ട്. ഹുയൈബ്നു അഖ്തബ് എന്ന ആളോട് അബൂ സുഫിയാൻ അദ്ദേഹം യഹൂദന്മാരുടെ അടുക്കലേക്ക് രഹസ്യമായി പോകാൻ പറഞ്ഞു. ഉള്ളിൽ നിന്ന് യഹൂദന്മാർ അവർ മുസ്ലിമീങ്ങളെ ചതിച്ചാൽ, മുസ്ലിമീങ്ങളുമായുള്ള കരാർ ലംഘിച്ചാൽ ഉള്ളിൽ നിന്ന് നമുക്ക് ഇവരെ ആക്രമിക്കാം, അതാണ് തന്ത്രം. അങ്ങനെ ഹുയൈബ്നു അഖ്തബ്, നിങ്ങൾക്കറിയാം ഇത്രയുമുള്ള ചരിത്രം, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം മദീനയിൽ 3 യഹൂദ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ബനു നദീർ, ബനു ഖുറൈദ, ബനു ഖൈനുഖ. ഇതിൽ 2 ഗോത്രങ്ങളും റസൂലുള്ളാഹിനോട് കരാർ ലംഘിച്ച് മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാരാണ്. അതിലൊരാള്, ഒരു വിഭാഗം മുസ്ലിമീങ്ങളിലെ ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിക്കുകയും കൊന്നുകളയുകയും അങ്ങനെ കരാർ ലംഘിക്കുകയും അതിന്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ചെയ്തു. മറ്റൊരു വിഭാഗം റസൂലുള്ളയെ ചതിയിൽ അകപ്പെടുത്തുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ പേരിൽ അവരും മദീനയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു കൂട്ടരാണ് ഈ പറഞ്ഞ ബനൂ ഖൈനുഖ, ബനൂ ഖുറൈദക്ക. ബനൂ ഖുറൈദയുടെ അരികിലേക്ക് അവരോട് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ഹുയൈ ഇബ്നു അഖ്തബിനെ അബൂ സുഫിയാൻ പറഞ്ഞയച്ചു. അങ്ങനെ അയാൾ ചെന്നപ്പോൾ, ബനൂ ഖുറൈലക്കാരുടെ അരികിൽ ചെന്നപ്പോൾ അവർ കോട്ടയൊക്കെ അടച്ച് അതിന്റെ ഉള്ളിലാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുമായിട്ടുള്ള അവരുടെ കരാർ എന്താണ്? മദീനക്കെതിരെ ആര് യുദ്ധത്തിന് വന്നാലും മുസ്ലിമീങ്ങളോടൊപ്പം നിന്ന് അവർക്കെതിരെ യുദ്ധം ചെയ്യാമെന്നതാണ് കരാർ. പക്ഷെ അവർ അക്കരാർ അപ്പോൾ തന്നെ പാലിച്ചിട്ടില്ല. അവർ കോട്ടക്കുള്ളിൽ അഭയം തേടിയിരിക്കുകയാണ്. ഈ പ്രശ്നത്തിലേക്കൊന്നും ഇടപെടാതെ രക്ഷപ്പെടാനുള്ള വഴി അപ്പോഴേ തേടിയിരിക്കുകയാണ്. അങ്ങനെ ഹുയൈ ഇബ്നു അഖ്തബ് ബനൂ ഖുറൈലക്കാരുടെ അരികിൽ ചെന്ന് ഈ കോട്ടയുടെ മുന്നിൽ ചെന്ന് അദ്ദേഹം രാത്രിയാണ് പോകുന്നത്. വാതിലിൽ മുട്ടി ആരാണെന്ന് ചോദിച്ചു. ഹുയൈയാണ്. ഇത് കേട്ടപ്പോൾ യഹൂദരുടെ നേതാവായ അയാൾ പറഞ്ഞു, നീ വന്നിരിക്കുന്നത് ശർറുമായിട്ടാണ്, എന്തോ ഒരു ഉപദ്രവമായിട്ടാണ് വന്നിരിക്കുന്നത്, വാതിൽ തുറക്കാൻ പറ്റൂല. അയാൾ വീണ്ടും വീണ്ടും വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു. അയാൾ പറഞ്ഞു, ഞാനിതാ വലിയ തിരമാലകൾ കണക്കെയുള്ള സൈന്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഈ കാലഘട്ടത്തിലെ ഈ നൂറ്റാണ്ടിലെ വിജയവുമായിട്ടാണ് നിന്റെ അരികിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. മുശ്രിക്കുകൾ ഇതാ മദീനക്ക് പുറത്ത് തമ്പടിച്ചിരിക്കുകയാണ്. മുഹമ്മദിനെയും കൂട്ടരെയും വേരോടുകൂടി പിഴുതെറിയാൻ വന്നതാണ്. ഇപ്പൊ നീ സഹായിച്ചാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടുകൂടി പിരിയാം. അയാൾ പറഞ്ഞു, കഅബ് പറഞ്ഞു, യഹൂദനായ അയാൾ പറഞ്ഞു, നീ വന്നിരിക്കുന്ന നൂറ്റാണ്ടിലെ പരാജയവുമായിട്ടാണ്, നിന്റെ അരികിൽ ഒന്നുമില്ല. മുഹമ്മദ് ഞങ്ങളോട് ഇത്രയും കാലം കരാർ ലംഘിച്ചിട്ടില്ല, കരാർ പാലിക്കുകയും ഞങ്ങളോട് നന്മയിൽ വർത്തിക്കുകയുമാണ് മുഹമ്മദിന്റെ അരികിൽ നിന്ന് ഞങ്ങൾ മോശമായ ഒരു സ്വഭാവം കണ്ടിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ വാതിൽ തുറന്നു തരികയില്ല. കുറെ നേരം ഒരു സംസാരം തുടർന്നു. അങ്ങനെ ഇയാൾ പറഞ്ഞു, നിനക്ക് ഞാൻ നിന്റെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല മടിയാൽ, എനിക്കൊന്ന് വാതിൽ തുറന്നതാ, നിന്നൊന്ന് കാണട്ടെ. കുറെ നിർബന്ധിച്ചപ്പോൾ വാതിൽ തുറന്നു കൊടുത്തു. വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ഹുയൈ ഇബ്നു അഖ്തബ് മുശ്രിക്കീങ്ങളുടെ അവസ്ഥ പറഞ്ഞു കൊടുത്തു. വലിയ സൈന്യം ഖത്ഫാൻ ഗോത്രക്കാർ വന്നിട്ടുണ്ട്, ഖുറൈശികൾ മുഴുവൻ ഒന്നടങ്കം വന്നിട്ടുണ്ട്, ഇത്ര കുതിരയുണ്ട്, ഇത്ര ഒട്ടകമുണ്ട്, വലിയ സൈന്യമാണ്. ഒന്നും വേണ്ട, നീ ഞങ്ങളെ സഹായിക്കണമെന്നില്ല, ഈ കിടങ്ങിന് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നാൽ ഞങ്ങൾക്ക് നിന്റെ ഈ കോട്ടയുടെ വഴിയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു സൗകര്യം ചെയ്തെന്നാ മതി. കുറെ പറഞ്ഞപ്പോൾ യഹൂദന്മാർ അവരുടെ തനി സ്വഭാവം പുറത്തേക്കെടുത്തു. അത്രയും നേരം അവർ കഅബിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ കാരണം, ഇവർ ഈ വന്നിരിക്കുന്ന കൂട്ടർക്ക് മുസ്ലിമീങ്ങളെ തകർക്കാൻ പറ്റുമോ എന്ന സംശയം കാരണമായിരുന്നു. വലിയ സൈന്യമാണ് വന്നിരിക്കുന്നത്, ഇത് എന്തായാലും മുഹമ്മദിനെയും കൊണ്ടേ പോകൂ എന്ന് തോന്നിയപ്പോൾ അവര് കളം മാറ്റി ചവിട്ടി. അവർ പറഞ്ഞു, ഞങ്ങളൊപ്പം നിൽക്കാം. യഹൂദന്മാർ ആർത്തട്ടഹസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി ചെയ്ത കരാറ് അവർ പിച്ചിച്ചീന്തി വലിച്ചെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും ഒന്നടങ്കം തകർത്തു കളയുമെന്ന് അവരിൽ പലരും ശപഥം ചെയ്യാൻ തുടങ്ങി. അവരുടെ ഒപ്പമുണ്ടായിരുന്ന ബനു നദീറുകാരെയും ബനു കൈനുക്കാഴുകാരെയും പുറത്താക്കിയതിന്റെ ദേഷ്യമൊക്കെ പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ അവർ മുശ്രിക്കുകൾക്ക് വാഗ്ദാനം ചെയ്തു, ഇതാ സന്ദർഭം വേണ്ടി വന്നാൽ ഞങ്ങളെ അറിയിച്ചാൽ മതി, ഞങ്ങൾ സഹായിക്കാം. ഹുയൈ ഇബ്നു അഖ്തബ് ഈ സന്തോഷ വാർത്തയുമായി മുശ്രിക്കുകളുടെ അരികിലേക്ക് തിരിച്ചു ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഈ പറഞ്ഞ വിവരം എത്തിച്ചേർന്നു. റസൂലുള്ള കാര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഇത് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ ഈ വാർത്തയുടെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. സയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, നേരത്തെ പറഞ്ഞാൽ
തെറ്റിപ്പോയതാണ്.
സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു വേണ്ടി ഏൽപ്പിച്ചു. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അദ്ദേഹം മദീനയിൽ ചെറിയ കുട്ടിയാണ്. അദ്ദേഹം മദീനയിൽ സ്ത്രീകളെ സംരക്ഷിച്ചുകൊണ്ട് മദീനയിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഉണ്ട് നോക്കുമ്പോ വാപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പലതവണയായി യാത്ര ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ വാപ്പയോട് ചോദിച്ചു, യാ അബതി റഅയ്തുക തഖ്തലിഫ്, വാപ്പ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരമായല്ലോ പോകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചതാണ്. അവിടുന്ന് സഹാബികളോട് എല്ലാവരോടുമായി ചോദിച്ചു, മൻ യാതി ബനി ഖുറൈലത ഫയാതി ഫയാതീനി ബിഖബറിഹിം, ബനു ഖുറൈലക്കാരുടെ അരികിൽ ചെന്ന് അവരുടെ വർത്തമാനം അറിയിക്കാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നതാണ്. അപ്പോൾ റസൂലുള്ള എനിക്ക് വേണ്ടി പറഞ്ഞു, ഫിദാക അബി വ ഉമ്മി, എന്റെ പിതാവും എന്റെ മാതാവും നിനക്ക് ബലിയാണ് സുബൈർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബിമാർ ആകെ രണ്ടുപേരെ ഉള്ളൂ. അതിലൊന്ന് സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. നബി ആകെയോ ആകെ രണ്ടാൾക്കാരുടെ പേരുള്ളൂ. അതിൽ ഒരാള് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയ്യിൻ ഹവാരി, എല്ലാ നബിമാർക്കും അവരെ സഹായിക്കുന്ന ഹവാരിയികളുണ്ട്. എന്റെ ഹവാരി സുബൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സുബൈർ റളിയല്ലാഹു അൻഹു പോയി. അദ്ദേഹം പലതവണ പോയി തിരിച്ചു വന്നു. വിവരം ഒരു ഉറപ്പായ വിവരം കിട്ടുന്നില്ല. അങ്ങനെ റസൂലുള്ള മദീനയിലെ നേതാക്കന്മാരായ ഔസിന്റെയും ഖസറജിന്റെയും നേതാക്കന്മാരായ രണ്ട് സഅദ്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. സഅദ് ഇബ്നു മുആദും സഅദ് ഇബ്നു ഉബാദയും, ഇവർ രണ്ടുപേരുമാണ് മദീനയിലെ നേതാക്കന്മാർ. സഅദ് ഇബ്നു മുആദ് ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. സഅദ് ഇബ്നു ഉബാദ ഖസറജ് ഗോത്രത്തിന്റെ നേതാവാണ്. അവരെ രണ്ടുപേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. അവരോടൊപ്പം അബ്ദുല്ലാഹി ഇബ്നു റവാഹയും ഖവ്വാത് ഇബ്നു ജുബൈറും ഉണ്ട്. ഈ നാല് സഹാബിമാർ ബനു ഖുറൈലക്കാരുടെ അരികിൽ ചെന്നു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് അവിടേക്ക് പോയി. പോകുന്നതിന് മുൻപ് റസൂൽ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുന്നത് സന്തോഷ വാർത്തയുമായിട്ടാണ് എങ്കിൽ മുഅ്മിനീങ്ങൾക്കിടയിൽ അത് ഉച്ചത്തിൽ പറയുക, അവർക്കെല്ലാവർക്കും സമാധാനമാകട്ടെ. എന്നാൽ മോശം വാർത്തയുമായിട്ടാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ എനിക്കു മാത്രം മനസ്സിലാകുന്ന രൂപത്തിൽ ആംഗ്യ ഭാഷയിൽ പറഞ്ഞാൽ മതി, എല്ലാവരെയും പേടിപ്പെടുത്തേണ്ടതില്ല. ഇതിലൊരു വലിയ അദബുണ്ട്. പേടിപ്പെടുത്തുന്ന വാർത്തകൾ നാടൊന്നാകെ പ്രചരിപ്പിക്കരുത്. ചില ആളുകൾക്ക് അവരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ഇതിൽ പേടിപ്പെടുത്തുന്ന വാർത്ത ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക. അങ്ങനെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ എല്ലാവരെയും അറിയിക്കരുത്. അറിയിക്കേണ്ടതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക, അതുകൊണ്ട് വല്ല ഉപകാരമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അറിയിക്കുക എന്നല്ലാതെ പേടിക്കുന്ന ജനങ്ങളെ ഇത് അറിയിക്കരുത്. പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ പത്രമൊക്കെ ആരെങ്കിലും പറ്റുമെങ്കിൽ മറച്ചു വെക്കണം. ദുർബലരായ ആളുകൾ, ഇമാനികമായി ശക്തിയില്ലാത്ത ആളുകൾ അവരുടെ മനസ്സിനെ പേടിപ്പെടുത്തരുത്. പേടിപ്പെടുത്തുന്ന വാർത്തകൾ ഇങ്ങനെ സ്റ്റാറ്റസ് ആക്കുക, ഷെയർ ചെയ്യുക, അത് പാടില്ല. അത് ഇസ്ലാമിന്റെ മര്യാദകളിൽ പെട്ടതല്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തന്നെ നിർഭയത്വമുള്ളവനാണ്. അവൻ നിർഭയത്വം നൽകുന്നവനുമാണ്. മറ്റുള്ളവരെ പേടിപ്പിക്കുന്നവനാവൻ. നിർഭയത്വത്തിന്റെ വാർത്തകൾ പ്രചരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ പറഞ്ഞില്ലേ, വഇദാ ശമിഉ, അവർ എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടാൽ ജനങ്ങൾക്കിടയിൽ ആ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരങ്ങനെ ഇറങ്ങും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആളുകൾക്കിടയിൽ വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന വാർത്തകൾ പരമാവധി ഉപകാരമില്ലെങ്കിൽ പ്രചരിപ്പിക്കരുത്. ശരി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് അവർ പോയി. അവർ ചെന്നു യഹൂദന്മാരോട് സംസാരിക്കാൻ തുടങ്ങി. യഹൂദരുടെ സ്വഭാവമാകെ മാറിയിരിക്കുന്നു. ഇത്രയും കാലം സഅദിനെ, രണ്ട് സഅദ്മാരെയും ബഹുമാനിച്ച് സംസാരിച്ചിരുന്ന ആളുകളുടെ ബഹുമാനമൊക്കെ പോയിട്ടുണ്ട്. ഈ രണ്ട് സഅദ്മാരും മദീനയിലെ നേതാക്കന്മാരാണ്. ഇപ്പോൾ അവരുടെ ബഹുമാനമൊന്നും കാണാനില്ല, സംസാരത്തിന്റെ രീതിയൊക്കെ മാറിയിരിക്കുന്നു. അവർ ആർത്തട്ടഹസിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ചിറകുകളൊക്കെ അറ്റിച്ചു കളഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുകയാണോ? അതായത് ബനു നദീറിനെയും ബനു ഖൈനുഖാനെയും പണ്ട് നിങ്ങൾ പുറത്താക്കിലേ, ഇപ്പൊ ഞങ്ങളുടെ അരികിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്, ഇത് ഞങ്ങളുടെ അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ അവർ തനിനിറം പുറത്തു കാണിച്ചു. സഅദ് ഇബ്നു ഉബാദ അവരെ ചീത്ത വിളിച്ചു. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു മുആദ് ഇബ്നു മുആദ് അദ്ദേഹത്തോട് പറഞ്ഞു, ചീത്ത പറയേണ്ട ഒരു കാര്യമില്ല, ചീത്ത പറയുന്നതിനേക്കാൾ വലുതാണ് ഇപ്പോഴത്തെ പ്രശ്നം, അതുകൊണ്ട് ഇപ്പോൾ അവരെ ചീത്ത പറയുന്നതിൽ പ്രത്യേകിച്ചൊരു ഉപകാരമില്ല. അങ്ങനെ സഅദ് മാർ ഈ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് തിരിച്ചു വന്നു. അവർ റസൂലുള്ളയോട് പറഞ്ഞു, അദ്ലുൻ വൽ ഖാറ, അറബികൾക്കിടയിൽ പണ്ടുണ്ടായ വലിയ ഒരു ചതിയുടെ ചരിത്രമാണ് അദ്ലിന്റെയും ഖാറയുടെയും ചരിത്രം. അവർ ആ വാക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ മനസ്സിലായി ചതി നടന്നിരിക്കുന്നു. റസൂലുള്ള അത് കേട്ടപ്പോൾ അവിടുന്ന് മുസ്ലിമീങ്ങളോട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അബ്ഷിറു യാ മഅശറൽ മുസ്ലിമീൻ, അല്ലാഹു അക്ബർ, മുസ്ലിമീങ്ങളെ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് മനസ്സിലായില്ല എന്താണ് നബി ഉദ്ദേശിക്കുന്നത്. റസൂലുള്ള വാർത്ത അവരോട് പറഞ്ഞില്ല. നോക്കൂ, നിങ്ങൾ അതിന് വലിയ അദബുണ്ട്. പേടിപ്പെടുത്തുന്ന വാർത്തകൾ അത് കേൾക്കാൻ പറ്റാത്ത ആളുകളെ കേൾപ്പിക്കരുത്. പലപ്പോഴും ചില ആൾക്കാർ മാനസിക പ്രയാസമുള്ള ആൾക്കാരെ അത് കേട്ട് കഴിഞ്ഞാൽ ഉറക്കം കിട്ടൂല, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരുന്ന ആളുകൾ വരെയുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. റസൂലുള്ള അപ്പോഴും സന്തോഷ വാർത്ത പറയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതിന് ശേഷം അവിടുന്ന് തന്റെ തല മറച്ചുകൊണ്ട് റസൂലുള്ള ഒരു സ്ഥലത്ത് പോയി കിടന്നു. അത് കണ്ടപ്പോൾ സഹാബിമാരിൽ പലർക്കും മനസ്സിലായി വാർത്ത അത്ര ശുഭകരമല്ല, സന്തോഷ വാർത്തയല്ല കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സന്തോഷ വാർത്തയായിരുന്നെങ്കിൽ റസൂൽ അങ്ങനെ പോയി കിടക്കില്ലായിരുന്നു. അത് കണ്ടപ്പോൾ മുസ്ലിമീങ്ങളിൽ ചിലരുടെ പേടി വർദ്ധിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ റസൂൽ വീണ്ടും എഴുന്നേറ്റിട്ട് പറഞ്ഞു, അബ്ഷിറു ബി ഫത്ഹില്ലാഹി വ നസ്റിഹി, അള്ളാഹുവിന്റെ വിജയമുണ്ട്, അവന്റെ സഹായമുണ്ട്, സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവിടുന്ന് കിടന്ന് റസൂൽ അവിടുന്ന് എഴുന്നേറ്റു. ഇതോടുകൂടി മുഅ്മിനീങ്ങളുടെ പേടി വർദ്ധിച്ചു. ചില ആളുകൾ അവരുടെ ഹൃദയത്തിൽ കടുത്ത ഭയമുണ്ടായി. സഹാബികളിൽ പലരും കടുത്ത പേടിയിലേക്കായി. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും, ശത്രുക്കൾ നിങ്ങളുടെ മുകളിൽ നിന്നും താഴെ നിന്നും വന്ന സന്ദർഭം, വഇസാഗത്തിൽ അബ്സാർ, നിങ്ങളുടെ കണ്ണുകൾ തെറ്റിപ്പോയ സന്ദർഭം. പലരുടെയും കണ്ണുകൾ പേടിച്ച് തെറ്റിപ്പോയി, എവിടേക്ക് നോക്കണം എന്നറിയില്ല. മുന്നിൽ ശത്രു, പിന്നിൽ അവനവന്റെ കുടുംബക്കാര്, അതിനും അപ്പുറത്ത് യഹൂദന്മാർ. യഹൂദന്മാർ അവർ മദീനക്കുള്ളിൽ വന്ന് തങ്ങളുടെ ഭാര്യമാരെ തട്ടിയെടുക്കുമോ, സ്ത്രീകളെ തടവിലാക്കുമോ പേടിയാണ്. മുന്നിലാകട്ടെ ശത്രുക്കളാണ്, എങ്ങോട്ട് നോക്കുമെന്നറിയില്ല, കണ്ണുകളാകെ തെറ്റിപ്പോയി. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തി. വതദുന്നൂന ബില്ലാഹി ദുനൂന, നിങ്ങളിൽ പലരും അല്ലാഹുവിനെ കുറിച്ച് പലതും വിചാരിച്ചു പോയി. ഉനാലിക ബ്തുലിയൽ മുഅ്മിനൂൻ, ആ സന്ദർഭത്തിലാണ് മുഅ്മിനീങ്ങൾ പരീക്ഷിക്കപ്പെട്ടത്. വസുൽസിലു സിൽസാലൻ ശദീദ, അവർ കടുത്ത രൂപത്തിൽ വിറപ്പിക്കപ്പെട്ട സന്ദർഭമാണ് ആ സന്ദർഭമെന്ന് അല്ലാഹു പറയാൻ. സുബ്ഹാനഹു വതആല. ഇൻഷാഅല്ലാഹ് ഈ ചരിത്രത്തിന്റെ ബാക്കി അടുത്ത ദിവസം നമുക്ക് ഓർമ്മപ്പെടുത്താം. വഹാദ വല്ലാഹു തആല അലം മുസാബ സല്ലല്ലാഹു വസല്ലം വബാരക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹമ്ദിക.